ഞാൻ രാജേഷ് മുരളീധരൻ. സ്കൂൾ അഗെയിൻ എന്ന പോഡ്കാസ്റ്റ് മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് കുപ്പിവെള്ളമാണ്, പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ, അതായത് ബോട്ടിൽഡ് വാട്ടർ. അപ്പോൾ ഞാൻ ഇന്നൊരു റിപ്പോർട്ട് കണ്ടു, കേരളത്തിലെ കുപ്പിവെള്ളത്തിൻ്റെ ഉപഭോഗം എന്ന് പറയുന്നത് 2014 നിന്ന് 2021 എത്തിയപ്പോൾ 3 മടങ്ങായിട്ട് വർദ്ധിച്ചു. അതായത് കൂടുതൽ കൂടുതൽ ആൾക്കാർ കുപ്പിവെള്ളം ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്, കേരളത്തിൻ്റെ അത്രയും സമൃദ്ധമായിട്ട് ജലമുള്ളൊരു സംസ്ഥാനത്ത് 2014 ശേഷം ഇത്രയും അധികം ആൾക്കാർ കുപ്പിവെള്ളത്തിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാനിപ്പോൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കിണറിലെ വെള്ളമാണ്. അപ്പോൾ വെൽ വാട്ടറാണ് നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന കിണറിലെ വെള്ളമാണ് കേരളത്തിലെ പൊതുവായിട്ട് മിക്ക വീടുകളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ സിറ്റിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ പ്രൊവൈഡ് ചെയ്യുന്ന ടാപ്പ് വാട്ടർ ആയിരിക്കും ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ കേരളത്തിൽ അത്രമാത്രം വെള്ളത്തിന് സ്കേഴ്സിറ്റിയുള്ള സ്ഥലമല്ല കേരളം. അതായത് ഏകദേശം 365 ദിവസവും സുലഭമായിട്ട് ഒട്ടുമിക്ക വീടുകളിലും വാട്ടർ കണക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കിണറിലെ വെള്ളം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അല്ലാത്ത സ്ഥലങ്ങൾ അപൂർവമായിട്ടുണ്ടാവും. പക്ഷേ ഈ വെള്ളം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തെ ആളുകളൊന്നും ഈ പറയുന്ന ബോട്ടിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ ഈ അർബനൈസേഷൻ എന്ന് പറയുന്നത് തന്നെയായിരിക്കണം ഒരു കാരണം. എസ്പെഷ്യലി ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകളായിരിക്കണം ഈ കൂടുതലായിട്ട് ബോട്ടിൽഡ് വാട്ടർ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പഠന റിപ്പോർട്ട് കണ്ടു, അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ 2014 നിന്ന് 2021 എത്തിയപ്പോൾ ഏകദേശം 3 മടങ്ങ് ആളുകൾ കൂടുതലായിട്ട് കുപ്പികളും ഉപയോഗിച്ച് തുടങ്ങിയെന്ന് കണ്ടത്. അതിൽ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 70% കുപ്പിവെള്ളം ഉപയോഗിക്കുന്നത് പുരുഷന്മാരാണ്, അല്ലെങ്കിൽ ബോട്ടിൽഡ് വാട്ടറിൻ്റെ പ്രധാന കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് പുരുഷന്മാരാണ്. അതും 30 വയസ്സിനും ഏകദേശം 50-55 വയസ്സിനും ഇടയിലുള്ള പുരുഷന്മാരാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുരുഷന്മാർ പുറത്തു പോകുന്ന സമയത്ത് പുരുഷന്മാരായിരിക്കുമല്ലോ കൂടുതൽ പുറത്തു പോകുന്നത്. കേരളത്തിലെ സാഹചര്യം അനുസരിച്ചിട്ട് കൂടുതൽ സ്ത്രീകൾ വീട്ടമ്മമാരായിട്ടിരിക്കുകയും, അല്ലെങ്കിൽ സ്ത്രീകൾ അധികം യാത്ര ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ട്രാവൽ ചെയ്യുന്ന പുരുഷന്മാരുടെ അളവ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ചിലപ്പോൾ അതായിരിക്കാം ഒരു റീസൺ. അപ്പോൾ പുറത്തുനിന്ന് കുടിക്കുന്ന വെള്ളം, അതായത് പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള വെള്ളം പൊതുവിൽ സുരക്ഷിതമല്ല എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് കൂടുതൽ ആളുകൾ ബോട്ടിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഈ 2014 ശേഷം അല്ലല്ലോ ഇത്രയും അധികം പുരുഷന്മാർ പുറത്ത് പോയി തുടങ്ങിയത്. അപ്പോൾ അതിന് മുന്നേയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിക്കൂടി വരുവാണ്. മാത്രമല്ല ഹൗസ് ഹോൾഡ് ബോട്ടിൽഡ് വാട്ടറിൻ്റെ ഉപയോഗം കൂടുന്നുണ്ട്. അതായത് കുക്ക് ചെയ്യുന്നതിന് ഉൾപ്പെടെ ബോട്ടിൽഡ് വാട്ടർ ഉപയോഗിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ ഈ കുപ്പിവെള്ളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ കുപ്പിവെള്ളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക, ഇന്ത്യയിലെ മാർക്കറ്റ് ലിബറലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊക്കോകോള പെപ്സി തുടങ്ങിയ കമ്പനികൾ, മൾട്ടി നാഷണൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരികയും അവർ കാര്യമായിട്ട് വലിയ തോതിൽ ഇന്ത്യയിലെ ടി വിയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ കാർബണേറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ നമ്മുടെ നാട്ടിൽ പോപ്പുലറായി. പെപ്സി കൊക്കോകോളയുടെയൊക്കെ കറുത്ത വെള്ളം നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലറാവുകയും അതൊരു സ്റ്റാറ്റസ് സിമ്പിളായി മാറുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇവർ ഇറക്കിയിട്ടുള്ള സാധാരണ വെള്ളം, അതായത് കുപ്പിവെള്ളം, നമ്മുടെ നാട്ടിൽ വന്നു. അപ്പോൾ അതും ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് വന്നു. പക്ഷേ അതൊന്നും വലിയ കാര്യമായിട്ട് പെനിട്രേഷന് കാര്യമായില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഏർലി 2000s അല്ലെങ്കിൽ 2000s പകുതിയോട് കൂടിയിട്ട് അർബനൈസേഷൻ കേരളത്തിലൊക്കെ വലിയ കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് വന്നു. അപ്പോൾ സിറ്റിയിൽ താമസിക്കുന്ന ആളുകൾ കൂടുതലായിട്ടും ഈ പാക്കേജ്ഡ് വാട്ടർ മേടിച്ചു തുടങ്ങുകയും അതിനുശേഷം അതൊരു പൊതുവിലെ ആൾക്കാർക്ക് ഒരു നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ ക്വാളിറ്റിയെ പറ്റി അവമതിപ്പുണ്ടാവുകയും ഒക്കെ തോന്നി തുടങ്ങിയ ആളുകൾക്ക്. എനിക്കത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റിക്ക് ഈ പറയുന്ന അത്ര കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കുപ്പിവെള്ളത്തിന് നമുക്ക് കിട്ടുന്ന വെള്ളത്തേക്കാൾ ക്വാളിറ്റി ഉണ്ട് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ പല സ്ഥലത്തും കുപ്പിവെള്ളത്തിനൊക്കെ റെഗുലേഷൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള FPA സ്റ്റാൻഡേർഡ്സൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിലൊക്കെ ഈ പറയുന്ന സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഈവൻ സ്റ്റാൻഡേർഡൈസ്ഡ് ആണെങ്കിലും ഇതൊക്കെ എത്രമാത്രം എൻഫോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് റൈഡൊക്കെ നടത്തുന്നത് തന്നെ കേരളത്തിൽ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് അല്ല ഹോട്ടലുകളിൽ റെയ്ഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ കുപ്പിവെള്ള കമ്പനികളെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി കൺട്രോൾ എൻഷുർ ചെയ്യുകയോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നേയില്ല. അപ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സൊക്കെ കാണാം. പക്ഷേ നമ്മൾ തന്നെ കണ്ടതാണ്, നമ്മുടെ നാട്ടിൽ ഇറങ്ങിയ ഒരു പ്രമുഖ കുപ്പിവെള്ളത്തിൽ പെസ്റ്റിസൈഡ്സ് കണ്ടു എന്ന് പറയുന്ന ഒരു സംഭവം വരെ ഉണ്ടായി. അപ്പോൾ ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റാത്ത ഒരു ക്വാളിറ്റിയും നമ്മുടെ നാട്ടിൽ ലോക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കുപ്പിവെള്ളത്തിനുണ്ടാവാനായിട്ട് ഒരു തരവുമില്ല. അപ്പോൾ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പെരിയാറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വെള്ളം വെച്ചിട്ട് കുപ്പിവെള്ളം ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ഞാൻ കണ്ടിരുന്നു നാട്ടിലുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ അതൊരു കുടിൽ വ്യവസായം പോലത്തെ സംഭവമാണ്. അപ്പോൾ ഞാൻ വളരെ പളവളപ്പുള്ള കുപ്പിയിൽ വലിയ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ് ഇവർ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എറണാകുളം ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും ഈ വെള്ളം അവൈലബിളായിരുന്നു, പലരും വാങ്ങുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓരോ സമയത്തും ആ കുപ്പിവെള്ളം അവിടെ കാണുമ്പോൾ ഞാൻ മനസ്സിലാലോചിക്കും ഈ പ്ലാന്റിൽ പോയതും അതിനെ അവർ കൈകാര്യം ചെയ്യുന്ന രീതിയും. അവിടെ ഒന്നും ചെയ്യുന്നില്ല, അവർ പെരിയാറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വെള്ളം കുപ്പിയിലാക്കി വിതരണം ചെയ്യുന്നു. ആ കമ്പനി ഇപ്പോൾ പൂട്ടിപ്പോയി, കാരണം അവർ വെള്ളം കളക്ട് ചെയ്തിട്ട് അവർക്ക് ഈ കുപ്പിവെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ കിട്ടുന്ന മാർജിൻ വളരെ കുറവാണ്. കാരണം വളരെ കോമ്പറ്റീഷനാണ് ഈ കുപ്പിവെള്ള ബ്രാൻഡുകളിൽ, കാരണം ഒരുപാട് ലോക്കൽ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ കൂടുതൽ മാർജിൻ കൊടുക്കുന്ന കമ്പനികളുടെ കുപ്പിവെള്ളമാണ് ഈ പറയുന്ന കടകൾ വാങ്ങി വയ്ക്കുക. അപ്പോൾ കടകൾക്ക് ഏറ്റവും കൂടുതൽ മാർജിൻ കിട്ടുന്ന കുപ്പിവെള്ളമാണ് ആൾക്കാർ ഉപയോഗിക്കുക എന്നുള്ള കാരണം കൊണ്ട് ഏറ്റവും കുറവ് മാർജിനിൽ ഇത് കൊടുക്കുന്ന കുപ്പിവെള്ള കമ്പനിയുടെ വെള്ളം മാത്രമേ കടകൾ വാങ്ങി വയ്ക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഊഹിക്കാമല്ലോ. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഇവർക്ക് അവിടെ വേറെ ഒരു പ്രോസസ്സും ഇല്ലായിരുന്നു. ഈ പെരിയാറിലെ വെള്ളം എടുക്കുന്നു, കുപ്പിയിൽ നിറയ്ക്കുന്നു, കടകളിൽ വിതരണം ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു പ്രോസസ്സിങ് നടത്താതെ കൊടുത്തിരുന്ന കുപ്പിയിലെ വെള്ളം പോലും ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് ലാഭകരം അല്ലെങ്കിൽ ഈ കുപ്പിവെള്ളം ഉണ്ടാക്കുന്ന കമ്പനിക്ക് ലാഭകരം അല്ലെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ലാഭകരമായിട്ട് ചെയ്യുന്നവർ എങ്ങനെയായിരിക്കും വെള്ളം കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന കുപ്പിവെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്നും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കിണർ വെള്ളത്തിനേക്കാളോ അല്ലെങ്കിൽ ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്ന ടാപ്പ് വാട്ടറിനേക്കാളോ മേന്മയുള്ളതൊന്നുമല്ല. പക്ഷേ ആളുകൾക്ക് എന്തോ ഒരു മിഥ്യാധാരണയുണ്ട് ഈ കുപ്പിവെള്ളം കുറച്ചുകൂടി മികച്ചതാണ്, അതിൽ എല്ലാ ക്വാളിറ്റി കൺട്രോളും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് പരമാവധി ക്വാളിറ്റിയിലാണ് ഇത് സപ്ലൈ ചെയ്യുന്നതെന്ന് ഒരു ധാരണയിലായിരിക്കണം ആൾക്കാർ ഈ കുപ്പിവെള്ളം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ കുപ്പിവെള്ളം ഉപയോഗിക്കുക. അപ്പോൾ അത് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഞാൻ തീർത്തും കുപ്പിവെള്ളം മോശമാണ് എന്നല്ല പറയുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിലാണെങ്കിൽ കുപ്പിവെള്ളമായിരിക്കും ഒരു ഓപ്ഷൻ, അപ്പോൾ തീർച്ചയായിട്ടും അത് അവൈലബിൾ ആയിരിക്കണം. പക്ഷേ ഈ 2014 ശേഷം നമ്മുടെ നാട്ടിൽ കുപ്പിവെള്ളത്തിൻ്റെ ഉപയോഗം 3 ഇരട്ടിയായി വർദ്ധിച്ചു. അപ്പോൾ ഈ വർദ്ധിക്കാനുള്ളൊരു പ്രധാന കാരണം ആളുകൾക്ക് അവൈലബിളായിട്ടുള്ള ടാപ്പ് വാട്ടറിലോ അല്ലെങ്കിൽ വീട്ടിലെ കിണറിലെ വെള്ളത്തിലോ വിശ്വാസം ഇല്ലാത്തതാണല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത്. അതായത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ജനങ്ങളുടെ അടുത്ത് ഈ കുടിക്കാൻ ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്ന വെള്ളം നല്ലതാണെന്ന് പറയുകയല്ല. ഓരോ ദിവസവും ഗവൺമെൻറ് ഒരു ദിവസം തന്നെ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഇടപെട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളം ടെസ്റ്റ് ചെയ്യുകയും ആ ടെസ്റ്റ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുകയും ചെയ്താൽ, ജനങ്ങൾക്ക് ആ ഡേറ്റ എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ, ഇതിനെ ഗവൺമെൻറ് നന്നായിട്ട് അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പൊതുവിൽ ടാപ്പ് വാട്ടറിൽ വരുന്ന വെള്ളത്തെ പറ്റിയുള്ള കോൺഫിഡൻസ് കൂടുകയും അപ്പോൾ ആൾക്കാർ ആ വെള്ളം ഉപയോഗിക്കാൻ തയ്യാറാവുകയും ചെയ്യും. മാത്രമല്ല ഈ ബോട്ടിൽ ചെയ്യുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് നല്ല പരിശോധനകൾ ഉണ്ടാവണം. നല്ല ക്വാളിറ്റിയുള്ള വെള്ളമല്ല സപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ പണിഷ്മെൻ്റ് ഉണ്ടാവണം ആ കാര്യങ്ങൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുപ്പിവെള്ളം ഇപ്പോൾ കൊടുക്കുന്ന അത്ര ചീപ്പായിട്ട് ഒരു കമ്പനികൾക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ പബ്ലിക്കിന് പൊതുവിൽ അവൈലബിളായിട്ടുള്ള കിണർ വെള്ളവും പൈപ്പിലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് തുടങ്ങും. വലിയ വില കൊടുത്ത ആൾക്കാർ വാങ്ങില്ല. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഈ കുപ്പിവെള്ളം വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ആളുകൾ ഈ കുപ്പിവെള്ളത്തിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഈ കുപ്പിവെള്ളം ഉപയോഗിക്കുന്നത് തെറ്റാണോ എന്ന് എല്ലാവരും ചോദിക്കും. കുപ്പിവെള്ളം ഉപയോഗിച്ചാൽ എന്താണ് തെറ്റ്? ആൾക്കാർക്ക് പൈസയുണ്ട്, അവർ പോയി കുപ്പിവെള്ളം വാങ്ങിക്കുന്നു, അവർ കുടിക്കുന്നു, അവർ കുടിച്ചോട്ടെ. ഇപ്പോൾ സാധാരണ ആളുകൾക്ക് പൈപ്പ് വെള്ളമോ അല്ലെങ്കിൽ കിണറിലെ വെള്ളമോ ഉപയോഗിക്കാം. പക്ഷേ എന്താ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ കുപ്പിവെള്ള സംസ്കാരം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളത്തിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു മിഥ്യാധാരണ പൊതുവെ ജനങ്ങളിലുണ്ടാവുകയും അത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകളെ ഈ പറയുന്ന പബ്ലിക് സോഴ്സസിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് വലിയ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് പൊതുവിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിന് പറ്റി സംശയം വർദ്ധിപ്പിക്കുക, അപ്പോൾ അതുവഴി അവരുടെ കച്ചവടം വർദ്ധിപ്പിക്കുക. അതിനിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ള കമ്പനികളുടെ ബ്രാൻഡ് നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതായത് ലോകത്തിലെ മൾട്ടിനാഷണൽസ് അല്ലാത്ത ആരും തന്നെ ഈ പറയുന്ന വെള്ളത്തിലെ വലിയ ബ്രാൻഡുകളിൽ വെള്ളം സപ്ലൈ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പെപ്സിക്കോ അല്ലെങ്കിൽ കൊക്കോകോള, യുണൈറ്റഡ് ബിവറേജസ്, അല്ലെങ്കിൽ ടാറ്റ ബിവറേജസ്, അല്ലെങ്കിൽ അങ്ങനെ നെസ്ലെ ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ വലിയ കമ്പനികളാണ് ഇതിനകത്തുള്ള സിംഹഭാഗവും കൈകാര്യം ചെയ്യുന്നത്. ഇതുകൂടാതെ ലോക്കൽ ബ്രാൻഡുകളും ഉണ്ട്. ഈ ബിസിനസ്സിൽ വലിയ കാര്യമായിട്ട് എൻട്രി ബാരിയർ ഇല്ലല്ലോ. അപ്പോൾ ഒരു പുഴയുടെ സൈഡിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കുപ്പിയും അവൈലബിൾ ആണെങ്കിൽ അതിലൊരു പളവളപ്പുള്ള സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ കുപ്പിയുള്ള കമ്പനി തയ്യാറായി. പിന്നെ ബാക്കി നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയൊക്കെ അവർക്ക് കാണേണ്ട വിധം കാണുകയും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുപ്പിവെള്ളം വിൽക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ അത് ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യുക എന്നുള്ളവർ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാത്തത്. അപ്പോൾ ഈ തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഇടയിൽ ബോധവൽക്കരണം നടത്തേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിലെ കുപ്പിവെള്ളം ത്തിൽ കിട്ടുന്ന വെള്ളത്തേക്കാൾ സുരക്ഷിതം നമ്മുടെ വീട്ടിലെ വെള്ളമാണെന്ന് തന്നെ നമുക്ക് തന്നെ എൻഷുർ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന നമ്മുടെ വെള്ളം നമ്മൾ കൊണ്ടുപോയി ഇടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അത് വലിയ ചിലവേറിയ പരിപാടിയൊന്നുമല്ല. ഗവൺമെൻറ് അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പാലുവേലിൽ തന്നെ നമ്മുടെ കുടിവെള്ളം ചെക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ 5-10 ദിവസത്തിനുള്ള അതിൻ്റെ റിസൾട്ട് കിട്ടും. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള വെള്ളം, ഇപ്പോൾ കിണറിലെ വെള്ളം ആയിക്കോട്ടെ അല്ലെങ്കിൽ പൈപ്പ് വാട്ടർ ആയിക്കോട്ടെ, അത് ടെസ്റ്റ് ചെയ്ത് അത് ക്വാളിറ്റി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളതൊന്ന് ജസ്റ്റ് ചൂടാക്കി ഉപയോഗിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലാതെ തന്നെ വെള്ളം സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നമുക്കതിൻ്റെ കളറോ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റോ ഇഷ്ടമല്ലെങ്കിൽ ഏതെങ്കിലും ഫിൽറ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും UV അല്ലെങ്കിൽ RO ബേസ്ഡ് ഫിൽറ്ററിങ് സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ അത്ര വലിയ ഫാനല്ല ഈ RO ഫിൽറ്ററിൻ്റെ ഒന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതിൽ നിന്നുള്ള മിനറൽസിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസ് വരെ റിമൂവ് ചെയ്യും ഈ RO ഫിൽറ്റേഴ്സ്. മാത്രമല്ല അത് കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാവുന്ന ഗുണത്തേക്കാൾ അറിയാതെ ദോഷമാണ് ചെയ്യാം. മിക്കവാറും ഫിൽറ്റർ ഓൺ ടൈമിന് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ അത് വലിയ ദോഷമാണ് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ മിക്ക ആളുകളും ഇത് ഇൻസ്റ്റോൾ ചെയ്യാനുള്ള താല്പര്യം അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കാണിക്കില്ല. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെള്ളം ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് അത് ചൂടാക്കി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് എളുപ്പം. ഇനി ആ ടേസ്റ്റ് ബെറ്റർ ആക്കാനായിട്ട് നല്ല ഫിൽറ്ററുകൾക്ക് പറ്റും. അതിന് ഈ പറയുന്ന RO ഫിൽറ്ററോ അല്ലെങ്കിൽ UV ഫിൽറ്ററൊന്നും ആവശ്യമില്ല. ശരിക്കും ഒരു ഗ്രാവിറ്റേഷണൽ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ബെറ്റർ ടേസ്റ്റ് കിട്ടാനായിട്ട് സാധിക്കും. മാത്രമല്ല അതിൻ്റെ കളറാണെങ്കിലും ബെറ്റർ ആവും. ഇനി ഇത് കൂടാണ്ട് തന്നെ ഇപ്പോൾ UV ഫിൽറ്റർ അത്ര പ്രശ്നമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിൽറ്ററിൻ്റെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. മാത്രമല്ല കുറച്ച് കൂടുതൽ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലെ വെള്ളം ഏറ്റവും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ കുപ്പിവെള്ളം എന്ന് പറയുന്നത് അത്ര മികച്ചതൊന്നുമല്ല. അത് പലതും തട്ടിപ്പാണ്. അത് മൾട്ടിനാഷണൽ കമ്പനികളുടെ വെള്ളം ഓക്കെ, മേ ബി ഒരു സെർട്ടൺ ലെവൽ ഓഫ് ക്വാളിറ്റി അതിനകത്ത് ചിലപ്പോൾ കണ്ടേക്കാമായിരിക്കും. പക്ഷേ എന്നാലും അതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇനി ഇതൊന്നും കൂടാതെ ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട്. അത് വളരെ വലുതാണ്. അതായത് നമ്മുടെ സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ഇത് അഫോർഡബിൾ അല്ലാത്ത ആളുകൾ വിചാരിക്കുന്നത് അവർക്ക് കുപ്പിവെള്ള അവർക്ക് അവരുടെ ബോധ്യത്തിൽ കുപ്പിവെള്ളമാണ് മികച്ചതെന്നും അത് അവർക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവരിത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു മിഥ്യാധാരണയാണ് വരുന്നത്. അങ്ങനെയല്ല, ഈ രണ്ട് വെള്ളവും ഒരേ ക്വാളിറ്റി ഉള്ളതാണ്. ചിലപ്പോൾ കുപ്പിവെള്ളത്തേക്കാൾ മികച്ചതായിരിക്കും അവർക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളം എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല അതൊരു നമ്മളുടെ ഭരണഘടന തന്നെ ഗ്യാരണ്ടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശുദ്ധമായ വായും ശുദ്ധമായ വെള്ളവും എങ്കിലും നമ്മുടെ ഭരണഘടന അവിടുത്തെ പൗരന്മാർക്ക് ഉറപ്പാക്കി കൊടുക്കണം. അപ്പോൾ അതിനുള്ള മെക്കാനിസം ഗവൺമെൻറ് തലത്തിലുണ്ടാവണം. ജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വെള്ളം എത്ര ക്വാളിറ്റി ഉള്ളതാണെന്ന് ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബോധ്യപ്പെടാൻ മാർഗത്തിന് അതാത് ദിവസത്തെ ടെസ്റ്റ് റിപ്പോർട്ട്സോ അല്ലെങ്കിൽ അതാത് മണിക്കൂറുള്ള ടെസ്റ്റ് റിപ്പോർട്ട്സോ ജനങ്ങൾക്ക് ഗവൺമെൻറ് കൊടുക്കണം. ഇനി ഇതൊന്നും കൂടാതെ കുപ്പിവെള്ളത്തിൻ്റെ ബോട്ടിൽസ് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, എത്രമാത്രം കുപ്പികളാണ് ഓരോ ദിവസവും പുറത്തുള്ളത്. അപ്പോൾ ഈ കുപ്പികളൊന്നും കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുകയോ അല്ലെന്ന് തന്നെ അതിനെ റീസൈക്കിൾ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അതിനൊരു മെക്കാനിസമേ ഇല്ല. അപ്പം നമ്മുടെ കടലും പുഴയും മണ്ണും മലയും എല്ലാം ഈ കുപ്പികളെ കൊണ്ട് നിറഞ്ഞിക്കോണം. ആളുകൾ ഈസി ക്യാരി ചെയ്യാനുള്ള എളുപ്പത്തിന് ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക് 10 രൂപയ്ക്ക് 20 രൂപയ്ക്കോ കിട്ടുന്ന കുപ്പിയിൽ വെള്ളം വാങ്ങുന്നു, അത് കുടിക്കുന്നു, അതിനുശേഷം റോഡിൽ വലിച്ചെറിയുകയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ ഈ കുപ്പി ഡിസ്പോസ് ചെയ്യുന്നതിനുള്ളൊരു മെക്കാനിസം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കുപ്പിക്ക് ഗവൺമെൻറ്റിന് ഒരു കുപ്പി വെള്ളത്തിൻ്റെ കൂടി 20 രൂപ കൂടി ചാർജ് ചെയ്യാം. ഈ കുപ്പി തിരിച്ച് കൊടുക്കുമ്പോൾ ആ 20 രൂപ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കണം അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ കുപ്പി റീസൈക്കിൾ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും 20 രൂപ വാല്യൂ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് തിരിച്ച് കിട്ടും. അപ്പോൾ ഈ കുപ്പി വെള്ളത്തിൻ്റെ വില ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഇരട്ടിയാവും അല്ലെങ്കിൽ 3 ഇരട്ടിയാവും. അപ്പോൾ അതും ആൾക്കാർ കുപ്പിവെള്ളത്തിൽ നിന്ന് അകറ്റും. അതായത് കുപ്പിവെള്ളത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാനായിട്ട് അത് വലിയ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ജനങ്ങൾ ഫോഴ്സ്ഫുള്ളി ഈ കുപ്പി റീസൈക്കിൾ ചെയ്യാൻ നിർബന്ധിതരാകും, കാരണം ഇത് വാല്യൂ ഇല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ആൾക്കാർ വലിച്ചെറിയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ജനങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുകയുള്ളൂ. മാത്രമല്ല ഈ പറയുന്ന മിനറൽ വാട്ടർ എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ഇപ്പോൾ നടത്തുന്ന വെള്ളമൊന്നും മിനറൽ വാട്ടർ അല്ല. അങ്ങനെ മിനറൽ വാട്ടറിന് അവർ ക്ലെയിം ചെയ്യണമെങ്കിൽ അല്ലാത്ത അവർ മിനറൽസൊക്കെ ആഡ് ചെയ്ത് വളരെ പ്രോസസ്സ് ചെയ്തിട്ടൊരു വെള്ളമായിരിക്കണം. എനിക്ക് തോന്നുന്നില്ല അത് മെഷർ ചെയ്യുന്നുണ്ടെന്ന് പോലും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല മിക്കവാറും മിനറൽ വാട്ടർ എന്ന് പറഞ്ഞ് സെർവ് ചെയ്യുന്നത്. അത് മിക്കവാറും നാച്ചുറൽ വാട്ടർ തന്നെയാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പൊള്ളത്തരങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്, അതിനെ എക്സ്പോസ് ചെയ്യേണ്ടതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഇതൊരു മോശമായ കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ ഇതൊരു മോശമായ കാര്യമാണ് ഈ കുപ്പിവെള്ളത്തിന് ഉപയോഗം എന്ന് ചർച്ച ചെയ്യുന്ന പോലും ഞാൻ കാണുന്നില്ല. അത് വളരെ പവിത്രമാണ്, എല്ലാവരും കുപ്പിവെള്ളം കുടിക്കണം എന്നാണ്. അപ്പോൾ എല്ലാവരും കുപ്പിവെള്ളം കുടിക്കുന്ന ഒരു കിനാശേരി അല്ല നമുക്ക് ആവശ്യം. എല്ലാ മനുഷ്യർക്കും ശുദ്ധവായും ശുദ്ധവെള്ളവും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഒരു രാജ്യവുമാണ് നമുക്കാവശ്യം. അപ്പോൾ അങ്ങനെയൊരു കാലം നമ്മുടെ നാട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് മിഷണറി ഇത് മനസ്സിലാക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ അത് അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരെ നന്ദി, നമസ്കാരം.